بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم زيننا بزينة الإيمان، وجعلنا هداة مهتدين، أما بعد. سهودنا قال الأربعون النووية عبد الشيخ الإمام ابن رجب الحنبلي رحمه الله أدنود كود ريغة بروتيا اتت حديث غليل ആദ്യത്തേതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച അൽഹഖുൽ ഫറായിദ ബിഅഹ്ലിഹ ഫമ അബഖത്തിൽ ഫറായിദ ഫലിഔല റജുലിൻ ദക്കർ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഈ ഹദീസ് ഇസ്ലാമിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന ശാഖയായ ഇൽമുൽ ഫറായിദ് അഥവാ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഹദീസാണ്. അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമാണ് കഴിഞ്ഞ രണ്ട് മജ്ലിസുകളിൽ നമ്മൾ വിശദീകരിച്ചത്. എന്താണ് അനന്തര സ്വത്ത് വീതം വെക്കുന്ന നിയമത്തിന്റെ ഇൽമുൽ മിറാസ് അല്ലെങ്കിൽ ഇൽമുൽ ഫറായിദ്, അതിന്റെ പ്രാധാന്യം എത്രയാണ്, അതിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്, അതുപോലെ അനന്തര സ്വത്ത് വീതം വെക്കാൻ അതിനു മുമ്പ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരാൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ ആദ്യം ആ സ്വത്തിൽ നിന്ന് വീട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അനന്തര സ്വത്ത് അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, അത് തടയപ്പെടുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ മൂന്ന് ആയത്തുകളാണ്. സൂറത്തുൻ നിസായിലെ 11-ാമത്തെ ആയത്താണ് ആദ്യത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുസീകും അല്ലാഹു ഫീ ഔലാദികും ലിസ്സകരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. യുസീകും അല്ലാഹു ഫീ ഔലാദികും, യുസീകും അല്ലാഹു വസിയത്ത് നൽകുന്നു നിങ്ങൾക്ക്, ഫീ ഔലാദിക്കും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് അല്ലാഹു വസിയത്ത് നൽകുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ മക്കളോട് നമുക്കാൾ കാരുണ്യമുള്ളവൻ അല്ലാഹുവാണ്, അതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ അല്ലാഹു നമുക്ക് വസിയത്ത് നൽകിയിട്ടുള്ളത്. എന്നിട്ട് റബ്ബ് പറയുന്നു, ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. ലിദ്ദക്കരി പുരുഷനുണ്ട്, മിസ്ലു ഹള്ളി ഓഹരിയുടെ ഇരട്ടി, ഓഹരിക്ക് തുല്യമായി, അൽ ഉൻസയൈൻ, രണ്ട് സ്ത്രീകളുടെ ഓഹരിക്ക് തുല്യമായതുണ്ട് പുരുഷന്. അതായത് മക്കളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരാൾക്ക് ആൺമക്കളും പെൺമക്കളുമുണ്ട്, മറ്റുള്ള അവകാശികൾ ആരും അയാൾക്കില്ല എങ്കിൽ ആ സ്വത്ത് അവരാണ് വീതിച്ചെടുക്കുക. അവർ വീതിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് അവർ വീതിച്ചെടുക്കേണ്ടത്? രണ്ട് പെണ്ണിന്റേതിന് തുല്യമായ ഓഹരി ഒരു പുരുഷന് ലഭിക്കണം, രണ്ട് പെൺമക്കളുടേതിന് തുല്യമായ ഓഹരി ഒരു മകന് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന് സ്ത്രീക്കുമേൽ നൽകിയ ശ്രേഷ്ഠതയാണ് അത്. ആദ്യമായി ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ നിയമമാണിത് എന്നതാണ്. അല്ലാഹുവിനാണ് ഏറ്റവും നന്നായി നമുക്ക് മനുഷ്യർക്ക് ഖൈർ ഏത്, അവർക്ക് ഷർറ് ഏത് എന്ന് അറിയുന്നത് അള്ളാഹുവിനാണ്. അവനെല്ലാം അറിയുന്നവനാണ്, അവനാണ് നമുക്ക് ഏറ്റവും ഖൈറായത് അറിയുന്നവൻ. അവൻ ഏറ്റവും ഖൈറായത് തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹു അവൻ മഹത്തായ ഹിക്മത്തുള്ളവന്, അവന്റെ ഏതേത് വിധിയാകട്ടെ, ഏതേത് നിയമമാകട്ടെ, ഏത് പ്രവൃത്തിയാകട്ടെ, അതിന്റെ പിന്നിലെല്ലാം അവന്റെ മഹത്തായ ഹിക്മത്ത്, അവന്റെ യുക്തിയുണ്ട്. ജാഹിലിയത്തിൽ സ്ത്രീകൾക്ക് ഒട്ടും ഓഹരി നൽകിയിരുന്നില്ല, അതുപോലെ കുട്ടികൾക്കും. അവർ പറയും, യുദ്ധം ചെയ്യുന്ന ഗനീമത്ത് സ്വത്ത് നേടിത്തരുന്നവർക്ക് മാത്രമേ അനന്തര സ്വത്തിൽ ഓഹരിയുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വത്തിൽ ഓഹരി നൽകുകയുണ്ടായി. അതോടൊപ്പം അള്ളാഹു സാമ്പത്തികമായി അവർക്ക് യാതൊരു ബാധ്യതയും റബ്ബ് അവർക്ക് ഏൽപ്പിച്ചിട്ടില്ല. ഉത്തരവാദിത്തങ്ങൾ ഏതുമില്ല, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് സ്വത്തിൽ നിന്ന് ഓഹരി നൽകുകയും ചെയ്തിരിക്കുന്നു. പുരുഷനാകട്ടെ സാമ്പത്തിക ബാധ്യതകൾ അവന്റെ മേലുണ്ട്. അവൻ ജോലിയെടുക്കുകയും അധ്വാനിക്കുകയും പണം സമ്പാദിക്കുകയും അവന് കീഴിലുള്ള ആളുകളെ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ അവൻ ഏറ്റെടുക്കുകയും അവർ നോക്കുകയും ചെയ്യേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ്. ലിദ്ദക്കരി മിസ്ലു ഹമ്മൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗഖസ്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക്. ഫഇൻ കുന്ന നിസാഅൻ, ഇനി സ്ത്രീകളാണ് ഉള്ളതെങ്കിൽ, ഫൗഖസ്നതൈനി, രണ്ടിനു മുകളിൽ, അഥവാ രണ്ടിൽ കൂടുതൽ പെൺമക്കളാണ് മരിച്ചുപോയ ആൾക്കുള്ളതെങ്കിൽ, ഫലഹുന്ന, അവർക്കുണ്ട് സുലുസാ മാ തറക്, മരിച്ചുപോയാൾ ഉപേക്ഷിച്ച സ്വത്തിന്റെ സുലുസാൻ. സുലുസാൻ എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട്, സുലുസ് എന്നാൽ മൂന്നിലൊന്ന്, സുലുസാൻ എന്നാൽ മൂന്നിൽ രണ്ട്. ഇവിടെ എന്താണ് അള്ളാഹു പറഞ്ഞത്? ഒരാൾ മരിച്ചു, അയാൾക്ക് രണ്ടിൽ കൂടുതൽ പെൺമക്കളുണ്ട്, അവരുടെ ഓഹരി എത്രയാണ്? മരിച്ചുപോയ പിതാവിന്റെ സ്വത്തിന്റെ ആകെ സ്വത്തിന്റെ മൂന്നിൽ രണ്ട്, മൂന്ന് ഭാഗമാക്കി തിരിച്ചാൽ രണ്ട് ഭാഗം ഈ പെൺമക്കൾക്കുള്ളതാണ്. അവരത് വീതിച്ചെടുക്കണം, ആ രണ്ടു ഭാഗം അവർ പങ്കിട്ട് ഒരുപോലെ എടുക്കുക. ശരി, രണ്ടിൽ കൂടുതലായാൽ ഇങ്ങനെയാണ് നിയമം. രണ്ട് പെൺകുട്ടിയാണെങ്കിലോ അതും ഇതേ നിയമമാണ്, അതും ഇത് തന്നെയാണ് നിയമം. അഥവാ മൂന്നിൽ രണ്ടാണ് അവരുടെ ഓഹരി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ആർക്കാണ് ലഭിക്കുക? ബാക്കിയുള്ളത് ആർക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ച ഹദീസ് അല്ലെ. അള്ളാഹു പറഞ്ഞ ഓഹരി പറഞ്ഞവർക്ക് കൊടുക്കുക, സമബക്കിയ, എന്നിട്ട് ബാക്കിയുള്ളത് ഫലി ഔല റജുലിൻ ദക്കർ, ഏറ്റവും അടുത്ത പുരുഷന്, അനന്തര സ്വത്ത് ലഭിക്കുന്ന അവകാശികളിൽ ഏറ്റവും അടുത്ത പുരുഷനുള്ളതാണ് ബാക്കി ഭാഗം. ഏറ്റവും അടുത്ത ബന്ധമുള്ള പുരുഷൻ അവർക്കുള്ളതാണ് ബാക്കി. ഇൻഷാല്ലാ അത് ഉദാഹരണങ്ങൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാകും. വഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്, അല്ലാഹു പറയുന്നു, വഇൻ കാനത് വാഹിദതൻ, ഇനി അവൾ ഒരുവളാണെങ്കിൽ, ഒരു മകളാണ് മരിച്ച ആൾക്കുള്ളതെങ്കിൽ, ഫലഹ, അവൾക്കുള്ളത് അന്നിസ്, ആകെ സ്വത്തിന്റെ പകുതിയാകുന്നു. ആകെ സ്വത്തിന്റെ പകുതിയാണ്, ഒരു മകളെ ഉള്ളുവെങ്കിൽ അവൾക്കുള്ളത്. ഇതോടെ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കളുടെ ഓഹരിയെക്കുറിച്ച് പറയുന്ന ഭാഗം ഇവിടെ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ആയത്തിൽ ഉസൂലിനും ഫുറൂഇനും ഉള്ളതാണ് പറയുന്നത് അല്ലെ, മക്കൾക്കും മാതാപിതാക്കൾക്കും ഉള്ളത്. ഇനി റബ്ബ് പറയുന്നു വലി അബവൈഹി, മരിച്ച ആളുടെ മാതാപിതാക്കൾക്ക്, അയാളുടെ മാതാപിതാക്കൾക്ക്, അയാളുടെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, മരിച്ച ആളുടെ, മരിച്ച ആളുടെ മകൾ, മരിച്ച ആളുടെ ഭാര്യ, മരിച്ച ആളുടെ ഉമ്മയുപ്പ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വലി അബവൈഹി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ മരിച്ച ആളുടെ മാതാപിതാക്കൾക്ക്. ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. വലി അബവൈഹി, അയാളുടെ മാതാപിതാക്കൾക്ക്, ലികുല്ലി വാഹിദിൻ മിൻഹുമ, അവരിൽ ഓരോരുത്തർക്കും ഉണ്ട് അസ്സുദുസു, സുദുസ് ആറിലൊന്ന്, ഓരോരുത്തർക്കും ആറിലൊന്നുണ്ട്, ഉമ്മാക്ക് ആറിലൊന്ന്, ഉപ്പാക്ക് ആറിലൊന്ന്, അതാണ് മരിച്ച ആളുടെ സ്വത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ഓഹരി. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, എപ്പോഴും എല്ലാറിലൊന്ന്. പിന്നെ ഇൻ കാന ലഹു വലദ്, മരിച്ച ആൾക്ക് ഒരു സന്താനമുണ്ടെങ്കിൽ, ഇവിടെ വലതിന്റെ അർത്ഥം എന്താണ്? മകൻ എന്നല്ല, പിന്നെയോ സന്താനം എന്നാണ് അർത്ഥം. ആണാകട്ടെ പെണ്ണാകട്ടെ, മരിച്ച ആൾക്കൊരു മകനോ മകളോ ഉണ്ടോ, അവകാശികളായി ഉപ്പയും ഉമ്മയും ഉണ്ടോ, അല്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ ഉണ്ടോ, അവരുടെ ഓഹരി എത്രയാണ്? ഓരോരുത്തർക്കും ആറിലൊന്ന്. ഓരോരുത്തർക്കും ആറിലൊന്ന്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫഇല്ലം യകുല്ലഹു വലദുൻ വവരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുലുസ്. ഫഇല്ലം യകുല്ലഹു വലദുൻ, മരിച്ച ആൾക്കൊരു സന്താനമില്ലെങ്കിൽ, സന്താനമുണ്ടെങ്കിലാണ് ഉമ്മാക്കും ഉപ്പാക്കും ഓരോരുത്തർക്കും ആറിലും, സന്താനമില്ല മരിച്ച ആൾക്ക്, ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു സന്താനമില്ല മക്കളില്ലാത്ത ആളാണ്, അതുപോലെ വവരിസഹു അബവാഹ് അയാളുടെ അവകാശികളായി ഉള്ളത് ഉമ്മയും ഉപ്പയുമാണ്, അയാളുടെ അവകാശികളായി ഉള്ളത് ഉമ്മയും ഉപ്പയുമാണ് എങ്കിൽ ഫലി ഉമ്മി സുലുസ്, ഉമ്മാക്ക് മൂന്നിലൊന്ന്. പണ്ടത് പറഞ്ഞില്ല, ശ്രദ്ധിക്കണം. ഇവിടെയാണ് ഫർദും താസീബും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫർദ് എന്നാൽ അള്ളാഹു പറഞ്ഞ നിശ്ചിതോഹരി, ബാക്കി വരുന്നതിനാണ് താസീബ് എന്ന് പറയുക, ബാക്കി വരുന്നതിനാണ് താസീബ് എന്ന് പറയുക. ഇവിടെ മാത്രം ഒരു ഉദാഹരണം പറയാം. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് മറ്റാരുമില്ല, ആകെയുള്ളത് ഉമ്മയൊക്കെയാണ്. അപ്പോ ഈ പറഞ്ഞ ആയത്തിലെ ഈ ഭാഗം മനസ്സിലാക്കുക, ഉമ്മയുപ്പയുമാണ് അവകാശികൾ, വേറെ ആരും അവകാശികളില്ല, മക്കളില്ല, ഉമ്മാക്ക് മൂന്നിലൊന്ന്. ഇനി സ്വത്ത് എത്ര ബാക്കിയുള്ളത്? രണ്ടു ഭാഗം. രണ്ടു ഭാഗം ആർക്കാണ് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുക്കുക, അൽഹഖുൽ ഫറായിദ ബിഅഹ്ലിഹ, ഫർദുകൾ അല്ലാഹു നിശ്ചയിച്ച ഓഹരി അതിൻ്റെതായ ആളുകൾക്ക് കൊടുക്കുക. ഇവിടെ അല്ലാഹു പറഞ്ഞ ഓഹരി ഏതാണ്? ആള് മരിച്ചു, മക്കളില്ല, ഉപ്പയുമ്മയാണ് അവകാശി, ഉമ്മാക്ക് മൂന്നിലൊന്ന്. അപ്പൊ സ്വത്ത് മൂന്നാക്കി തിരിക്കുക, ഒരു ഭാഗം ഉമ്മാക്ക് കൊടുക്കുക, ബാക്കി രണ്ടുണ്ട്. സദാസമയുടെ ഹദീസ് ഫലി ഔല അറജുല ദക്കർ, ഏറ്റവും അടുത്ത പുരുഷനുള്ളതാണ് അത്. അപ്പൊ ബാക്കി രണ്ടാൾക്കാണ് ഉപ്പാക്ക്. ഇനി വേറൊരു വഴിക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഉമ്മയുടെ എത്രയാണ് ഉപ്പാക്ക് കിട്ടിയത്? ഉമ്മാക്ക് കിട്ടിയതിന്റെ എത്രയാണ് കിട്ടിയത്? ഇരട്ടിയാണ് കിട്ടിയത് അല്ലേ? പകിട്ടിയതിന്റെ പകുതിയാണ് ഉമ്മാക്ക് കിട്ടിയത്. അപ്പൊ ഫലി ദക്കരി മിസ്ലു ഹല്ലുൽ ഉസൈൻ എന്ന് പറഞ്ഞതും അവിടെ നടപ്പിലായിരിക്കുന്നു. ഉമ്മയും ഉപ്പയും ഒരേ ശ്രേണിയിലുള്ള പുരുഷനും സ്ത്രീയുമാണ്. ഒരേ ശ്രേണിയിലുള്ള പുരുഷനും സ്ത്രീകളുണ്ടാകും, വേറെ വേറെ ശ്രേണികളിലുള്ള പുരുഷനും സ്ത്രീയും ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരാൾക്ക് മകളുണ്ട്, പിന്നൊരു മകന്റെ മകളുമുണ്ട്. രണ്ടുപേരും അവകാശികളാണ്, പക്ഷെ രണ്ടുപേരും ഒരേ ശ്രേണിയിലല്ല, രണ്ടും രണ്ട് ശ്രേണിയില്ല. അപ്പൊ അവരുടെ ഓഹരിയിൽ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ശരി, ആയത്തിന്റെ ബാക്കി എന്താ? ഇനി മരിച്ച ആൾക്ക് സഹോദരങ്ങളുണ്ട്. മരിച്ച ആൾക്ക് ആരുണ്ട്? നേരത്തെ പറഞ്ഞതിൽ സഹോദരങ്ങളില്ല. മരിച്ച ആൾക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ, ഇഖ്വത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനോ ഒരു സഹോദരിയോ പോരാ, പിന്നെയോ രണ്ടോ അതിൽ കൂടുതലോ വേണം. രണ്ടോ അതിൽ കൂടുതലോ വേണം. മരിച്ച ആൾക്ക് സഹോദരങ്ങളുണ്ട് എങ്കിൽ ഉമ്മാക്ക് അസ്തുദുസ് ആറിലൊന്നാണ്. ആറിലൊന്നാണ് നോക്കണം. ഇവിടെ സഹോദരങ്ങൾ ഉണ്ടായപ്പോൾ ഉമ്മാന്റെ ഓഹരി വീണ്ടും ആറിലൊന്നിലേക്ക് പോയിരിക്കുന്നു. മക്കളുണ്ടെങ്കിലും എത്രയിലേക്ക് പോകും? ആറിലൊന്നിലേക്ക് പോകും. അല്ലെങ്കിൽ മൂന്നിലൊന്നാണ് ഉമ്മാന്റെ ഓഹരി. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ആളുടെ ഈ ഉമ്മ പ്രസവിച്ച സഹോദരൻ തന്നെ ആകണമെന്നില്ല. പിന്നെയോ ഉപ്പ മാത്രമൊത്ത സഹോദരനോ അല്ലെങ്കിൽ ഉമ്മയുപ്പയൊത്ത സഹോദരനോ ഉമ്മ മാത്രമൊത്ത സഹോദരൻ ആരാകട്ടെ, മരിച്ച ആൾക്ക് സഹോദരങ്ങളുണ്ടോ ഉമ്മാന്റെ സ്വത്ത് ആറിലൊന്നാകും. മൂന്നിലൊന്നാണ് ആറിലൊന്നിലേക്ക് പോകും. മൂന്നിലൊന്നാണ് ആറിലൊന്നാണ് ഏതാ വലുത്? ആറിലൊന്നാണ്. ആറിലൊന്നാണ് ഉമ്മയുടെ സ്വത്ത് കുറയും ആര്? മരിച്ച ആൾക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ. വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആ സഹോദരങ്ങൾ അവകാശികളായിക്കൊള്ളണമെന്നില്ല. അത് ശ്രദ്ധിക്കണം. അതായത് മരിച്ച ആൾക്ക് പിതാവുണ്ട്, പിതാവുണ്ടെങ്കിൽ സഹോദരങ്ങൾക്ക് യാതൊരു ഓഹരിയില്ല. പക്ഷേ സഹോദരങ്ങൾക്ക് അവകാശമില്ലെങ്കിലും കൂടി സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മാന്റെ അവകാശം കുറയും. ആ കുറഞ്ഞത് ആർക്കാണ് കൂടുതലായി പോവുക? ഉപ്പാക്കാണ് പോവുക. അതിന് പണ്ഡിതന്മാർ അതിനു പിന്നിലുള്ള ഹിക്മത്തായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച ഹിക്മത്തുണ്ട്, നമുക്കത് മനസ്സിലായില്ലെങ്കിലും അതിന് പിന്നിലുള്ള ഒരു ഹിക്മത്ത്, പലപ്പോഴും ഈ സഹോദരങ്ങളുടെ ചെലവും കൂടി ആരുടെ കയ്യിലുണ്ടാവും? ആരുടെ മേൽ വന്നേക്കും? ഉപ്പാന്റെ മേൽ വന്നേക്കും. അള്ളാഹു അവൻ്റെ ഹിക്മത്തുകൾ അതിമഹത്തരമായ ഹിക്മത്തുകളാണ്. ശരി, ഇത് ഈ ഭാഗമാണ് ഉസൂലിൻ്റെ സ്വത്തോഹരികൾ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത് ഈ ഈ ഭാഗത്തിലൂടെയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ വളരെ കുറച്ചായിരിക്കും, പക്ഷെ അതിൽ നിന്ന് എത്രയോ മസ്അലകൾ, ഒരുപാട് ഒരുപാട് എണ്ണാൻ പറ്റാത്ത അത്രയും മസ്അലകൾക്ക്, വിഷയങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, സ്വത്തോഹരി വെപ്പുകൾക്ക് പരിഹാരം ആയിത്തീരും. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇൻഷാല്ലാ മനസ്സിലാകും. അള്ളാഹു പറയുന്നു ആ ആയത്ത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്, മിൻ ബഅദി വസിയ്യതിൻ യുസി ബിഹാ ഔ ദൈൻ, മരിച്ചാൽ വസിയ്യത്ത് നൽകിയിട്ടുള്ള, വസിയ്യത്തിന് ശേഷം അല്ലെങ്കിൽ കടത്തിനു ശേഷം, ഇത് രണ്ടും കൊടുത്തുകിട്ടിയതിന് ശേഷം മാത്രമേ സ്വത്ത് ഓഹരി വെക്കാൻ പാടുള്ളൂ. വസിയ്യത്താണോ കടമാണോ, ഏതിനാണ് ആദ്യം കൊടുക്കേണ്ടത്? കടമാണ്. പക്ഷെ അള്ളാഹു വസിയ്യത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നു. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? വസിയ്യത്ത് ചിലപ്പോൾ അവകാശികൾ വീഴ്ച വരുത്തിയേക്കാം അതിൽ, കാരണം അതിൻ്റെ ആളുകൾ ചോദിച്ചു വരാൻ സാധ്യത കുറവാണ്, ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. ആ ഒരു ദൗർബല്യം അള്ളാഹു ആദ്യം പരാമർശിച്ചുകൊണ്ട് അതിന് ബലമേകി എന്നാണ്. എന്നാൽ കടമാണ് ആദ്യം വീട്ടേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ വന്നിരിക്കുന്നു. കടം വീട്ടി വസിയ്യത്ത് കൊടുത്ത് ബാക്കിയുള്ള സ്വത്താണ് ഓഹരി വെക്കേണ്ടത്. വസിയ്യത്താകട്ടെ, അത് മൂന്നിലൊന്നിൽ കൂടാൻ പാടില്ല, അവകാശികൾക്ക് പാടില്ല, അവകാശികളല്ലാത്തവർക്ക് മാത്രമേ പാടുള്ളൂ. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അള്ളാഹു പറയുന്നു ആബാഉകും വഅബ്നാഉകും ലാ തദ്റൂന അയ്യുഹും അഖറബു ലക്കും നഫഅ, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങൾക്കറിയില്ല അവരിൽ ആരാണ് നിങ്ങളോട് ഉപകാരം കൊണ്ട് കൂടുതൽ അടുത്തവരെന്ന്, നിങ്ങൾക്കറിയില്ല, അള്ളാഹുവിനാണ് അറിയുക. ഫരീദത്തം മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഫരീദത്താകുന്നു ഇത്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാകുന്നു ഇത്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, അള്ളാഹു അങ്ങേയറ്റം അറിവുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്, അങ്ങേയറ്റം ഹിക്മത്തുള്ളവനാണ്, ഏറ്റവും യുക്തിയുള്ളവനാണ്, അവനെപ്പോലെ യുക്തി മറ്റാർക്കുമില്ല. ഇന്ന് ചില മതനിഷേധികൾ ചില ഓഹരി വെപ്പിന്റെ മസാലകൾ കൊണ്ടുവരും, എന്നിട്ട് പറഞ്ഞു കണ്ടോ ഇങ്ങനെ ഈ പ്രശ്നം വന്നാൽ നിങ്ങളുടെ ഈ ഖുർആനിലെ ഓഹരി വെപ്പ് അത് തികയുകയില്ല എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, ഇവർ വിചാരിച്ചിട്ടുള്ളത് ഇവർക്ക് ഇപ്പം വന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ മസാലകളിൽ നിന്നാണ്. കൂട്ടരെ മുസ്ലിമീങ്ങളോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇതുപോലത്തെ മസാലകൾ ഇതുവരെ ഉണ്ടായിട്ടില്ലേ? അതിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ പരിഹാരം അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഓഹരികൾ തികയാത്ത അവസ്ഥ വന്നാൽ എല്ലാവരുടെയും ഓഹരിയിൽ കുറയും, എന്നിട്ടാണ് വീതം വെക്കുക. അങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യമുണ്ട്. അത് വളരെ ആഴത്തിൽ ഈ വിഷയം പഠിക്കുന്ന സാഹചര്യങ്ങളിലെ അത്തരം വിശദീകരണങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. എഴുതി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത്. ശരി, അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്, അവൻ അങ്ങേയറ്റം ഹിക്മത്തുള്ളവനാണ്. നമുക്ക് ഫലാഖിന്റെ ആയത്തുകൾ ഖുർആനിൽ പറഞ്ഞ ഭാഗം നിങ്ങൾ എടുത്തു നോക്കൂ. അള്ളാഹുവോട് പറയുന്നത് കാണാം, വലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവാ, അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ കളിതമാശയാക്കരുത്, പരിഹാസമാക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് ഓതി, അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ആയത്തുകൾ, അവന്റെ ഉപദേശം നിങ്ങൾ ഓർക്കുക. അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എത്ര തവണയാണ് അവനെ സൂക്ഷിക്കാൻ തലാഖിന്റെ വിവാഹത്തിന്റെ മസാലകൾ വരുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നിയമങ്ങളെ അതിനെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹു അറിയാതെ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതുപോലുള്ള കാര്യങ്ങൾ അറിയാത്തവനല്ല സഹോദരങ്ങളെ, മറിച്ച് അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു ഈ ലോകത്ത് എല്ലാ പരിഹാരവും എല്ലാവർക്കുമുള്ള ശിക്ഷയും എല്ലാവർക്കുമുള്ള പ്രതിഫലം ഈ ലോകത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുഴുവനായി ഇല്ല. ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി മുഴുവൻ കിട്ടുക പരലോകത്താണ്. ദുനിയാവിലുണ്ട് പാപങ്ങളുടെ അനന്തരഫലം, ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. നന്മകളുടെ അനന്തരഫലം ദുനിയാവിലുണ്ട് ഇൻഷാ അല്ലാഹ്, പക്ഷേ പൂർണ്ണമായി ലഭിക്കുക അന്ത്യനാളിലാണ്. അതുകൊണ്ട് ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ, അവർ അള്ളാഹു അല്ലെങ്കിൽ ദീനിന്റെ നിയമങ്ങളെ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകൾ, അവർ അള്ളാഹു വെറുതെവിടുമെന്ന് ഒരാളും കരുതേണ്ടതില്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ അതിന് സാക്ഷിയാണ്. അള്ളാഹുവിന്റെ ആയത്തുകളിൽ അവനത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
ഇതുമാത്രമല്ല, ഈ ആളുകൾ ഇസ്ലാമിന് ബദൽ പറയുന്ന നിയമങ്ങളും അതുപോലുള്ളതുമൊക്കെ നടപ്പിലാക്കിയ സമൂഹങ്ങളുടെ അവസ്ഥ എന്താണ്? അങ്ങേറ്റം മോശമാണ്, അങ്ങേറ്റം പരിതാപകരമാണ്. അവിടെ ഉള്ള ബുദ്ധിയുള്ള ആളുകൾ ഖേദിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതേക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. അത് വേറെ തന്നെ പറഞ്ഞ അവസ്ഥ, ഒരു വിഷയം തന്നെയാണ്. ഈ ആളുകൾക്ക് ദീനുപേക്ഷിച്ച് സ്വാതന്ത്ര്യമെന്നും അതുപോലെ തുറന്ന സമൂഹമെന്നും ഒക്കെ പറഞ്ഞ്, പുരോഗതി എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ആളുകളുടെ ഉള്ളിലെ സ്ഥിതി എന്താണ് എന്ന് അവരുടെ തന്നെ കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. ശരി, അടുത്ത ആയത്ത് ഇൽമുൽ മിറാസിലെ അടുത്ത ആയത്ത് 12-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്. അല്ലാഹു പറയുന്നു, വലക്കും നിസ്ഫു മാ തറക അസ്വാജുകും ഇൻ ലം യകുൻ ലഹുന്ന വലദ്. ഈ ആയത്തിൽ നമ്മൾ പറഞ്ഞു, ഭാര്യയും ഭർത്താവും അവർക്കുള്ള ഓഹരി, ഭാര്യ മരിച്ചാൽ ഭർത്താവിനുള്ള ഓഹരി, ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കുള്ള ഓഹരി, പിന്നെ ആർക്കാണ്? പിന്നെ ആർക്കുള്ള ഓഹരിയാ? ഇടക്കിടക്ക് ജോയിൻ ചോദിച്ചെങ്കിൽ ഉറക്കം വരും. സഹോദരങ്ങൾക്കുള്ള ഓഹരിയാണ്. ഏത് സഹോദരങ്ങൾക്കുള്ള ഓഹരിയാണ് ഈ ആയത്തിൽ? ഉമ്മയൊത്ത സഹോദരങ്ങൾക്കുള്ള ഓഹരിയാണ്. ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരങ്ങൾക്കുള്ള ഓഹരി, അല്ലെങ്കിൽ ഉപ്പ മാത്രം ഒത്ത സഹോദരങ്ങൾക്കുള്ള ഓഹരി ഏതായത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ നിസായിലെ അവസാനത്തെ ആയത്ത്. ഈ മൂന്നായത്തുകളിലാണ് ഇൽമുൽ മിറാസ് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. വലക്കും, നിങ്ങൾക്കുണ്ട് പുരുഷന്മാരെ, നിസ്ഫു മാ തറക അസ്വാജുകും, നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോയതിൽ നിന്ന് പകുതി നിങ്ങൾക്കുണ്ട്. എന്താണ് കണ്ടീഷൻ, എന്താണ് നിബന്ധന? ഇല്ലം യകുൽ ലഹുന്ന വലദ്, അവർക്ക് സന്താനമില്ലെങ്കിൽ. ഇവിടെ വലദിന്റെ അർത്ഥം എന്താണ്? ആൺകുട്ടി എന്നാണോ? അല്ല, സന്താനം. കാരണം പെൺകുട്ടി ഉണ്ടെങ്കിലും നിയമം മാറി. അതായത് ഒരാളുടെ ഭാര്യ മരിച്ചു, ആ ഭാര്യയ്ക്ക് മക്കളില്ലെങ്കിൽ ഭർത്താവിന് കിട്ടുക അവരുടെ സ്വത്തിന്റെ പകുതിയാണ്, നേരെ പകുതി. മക്കളെന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാകണമെന്നില്ല, പിന്നെയോ പെൺകുട്ടിയായാലും മതി, ഇയാളിൽ നിന്ന് തന്നെ ആകണമെന്നില്ല, പിന്നെയോ വേറെ ഭർത്താവിൽ നിന്ന്, നേരത്തെ വേറെ ഭർത്താവ് ഉണ്ടായി അവരിലുള്ള സന്താനമായാലും ശരി, ഇപ്പോഴുള്ള ഭർത്താവിന്റെ ഓഹരി പകുതിയിൽ നിന്ന് കുറയും. മക്കളൊന്നുമില്ലെങ്കിലാണ് ഭർത്താവിന് പകുതി ലഭിക്കുക. അല്ലാഹു പറയുന്നു, ഫഇൻ കാന ലഹുന്ന വലദ്, അവർക്ക് സന്താനമുണ്ടെങ്കിൽ, ഫലകുമു റുബ്ഉ മിമ്മാ തറക, അവർ ഉപേക്ഷിച്ചു പോയതിൽ നിന്ന് പുരുഷന്മാരെ നിങ്ങൾക്ക് നാലിലൊന്നാണ് ലഭിക്കുക, പകുതിയല്ല നാലിലൊന്ന്, നേരെ പകുതിയായി സ്വത്ത് കുറഞ്ഞു അല്ലെ. നാലിലൊന്ന് എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്നിന്റെ പകുതിയാണല്ലോ, രണ്ടിലൊന്നിന്റെ അഥവാ പകുതിയുടെ പകുതിയാണ് നാലിലൊന്ന്. സ്വത്ത് നാല് ഭാഗമാക്കി വെച്ചാൽ അതിലൊന്ന്, പകുതി എന്ന് പറഞ്ഞാലോ രണ്ട് ഭാഗമാക്കി വെച്ചാൽ അതിലൊന്ന്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സ്ത്രീകളുടെ ഭാര്യമാരുടെ ഓഹരി, അല്ലാഹു പറയുകയാണ്, വലഹുന്ന റുബ്ഉ മിമ്മാ തറക്തും ഇല്ലം യകുൽ ലക്കും വലദ്. വലഹുന്ന, അവർക്ക് അഥവാ ഭാര്യമാർക്കുണ്ട് അറുബ്ഉ, നാലിലൊന്ന്, മിമ്മാ തറക്തും, നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ നാലിലൊന്നാണ് ആർക്കുള്ളത്? ആർക്കുള്ളത്? നിങ്ങളുടെ ഭാര്യമാർക്കുള്ളത്. ഇല്ലം യകുൽ ലക്കും വലദ്, നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ, നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ. അപ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് ഭാര്യയ്ക്കുള്ള ഓഹരി എത്രയാണ്? ഏറ്റവും കൂടിയത് നാലിലൊന്ന്. അതിനുള്ള നിബന്ധന എന്താണ്? നിബന്ധന ഉണ്ട്, അത് കിട്ടണം. എന്താണ് നിബന്ധന? ഭർത്താവിന് സന്താനമുണ്ടാകാൻ പാടില്ല, ഈ സ്ത്രീയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സ്ത്രീകളിൽ നിന്നോ, ആണോ പെണ്ണോ ആകട്ടെ, നാലിലൊന്നാണ് ഭാര്യയുടെ ഓഹരി. ശരി, ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിലോ? ഈ നാലിലൊന്ന് അവർ വീതിച്ചെടുക്കുക. രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അവർ അത് വീതിച്ചെടുത്ത് പകുതി പകുതിയായി വീതിച്ചെടുക്കുക. അല്ലാഹു പറയുന്നു, ഫഇൻ കാന ലക്കും വലദുൻ, ഇനി നിങ്ങൾക്ക് സന്താനമുണ്ടെങ്കിൽ, പുരുഷന്മാരെ നിങ്ങൾക്ക് സന്താനമുണ്ടെങ്കിൽ, ഫലഹുന്ന സുമുനു മിമ്മ തറക്കും, നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ എട്ടിലൊന്നാണ് അവർക്കുള്ളത്. എട്ടിലൊന്ന്, നാലിലൊന്നിന്റെ പകുതി സന്താനമുണ്ടെങ്കിൽ. ഇപ്പൊ നോക്കൂ, ഭർത്താവിന് ഭാര്യയുടെ സ്വത്തിൽ നിന്ന് ലഭിക്കുക ഒന്നുകിൽ പകുതി അല്ലെങ്കിൽ നാലിലൊന്ന്. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ലഭിക്കുക ഒന്നുകിൽ നാലിലൊന്ന് അല്ലെങ്കിൽ എട്ടിലൊന്ന്. ഭർത്താവിന് കിട്ടുന്നതിന്റെ നേരെ പകുതി. ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കിട്ടുക ഒന്നുകിൽ ഭാര്യയുടെ സ്വത്തിന്റെ പകുതി അല്ലെങ്കിൽ നാല് രൂപ. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് എത്ര കിട്ടുക? ഒന്നുകിൽ നാലും കിട്ടുക. ഈ മസാല നമുക്ക് ഹിഫ്ളാക്കി വെച്ചാൽ എന്താണ് ഉപകാരം എന്ന് പറഞ്ഞാൽ, ഇതിനൊരു കാരണവശാല മാറ്റമല്ല, ഞാനിപ്പോ പറഞ്ഞ മാറ്റമല്ലാതെ വേറെ മാറ്റമൊന്നും വരില്ല. നേരത്തെ പറഞ്ഞ ഉമ്മാന്റെയും ഉപ്പാന്റെ ഓഹരി വല്ലാതെ മാറുന്നതാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഓഹരി ഒക്കെ നമുക്ക് പഠിച്ചു വെച്ചാൽ ഇവരുണ്ടെങ്കിൽ അത്രയായി, ഇവരുണ്ടെങ്കിൽ അത്രയായി എന്നുള്ള രീതിയിലേക്ക് കുറച്ച് കൂടുതൽ ചിലപ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ ഇത് പെട്ടെന്ന് പഠിക്കാം. വേറൊരു കാര്യം, ഇവരുടെ ഓഹരി ഒരിക്കലും ഇല്ലാതാവുകയുമില്ല. ആരുണ്ടെങ്കിലും ഇല്ലാതാവും. നേരത്തെ പറഞ്ഞ സഹോദരങ്ങളുടെ ഓഹരി ഉമ്മയപ്പില്ലെങ്കിൽ ഉപ്പയുണ്ടെങ്കിൽ ഇല്ലാതാവും. ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇല്ലാതാവുകയില്ല. ഉമ്മാന്റെ ഉപ്പാന്റെയും അങ്ങനെ തന്നെയാണ്, ആരുണ്ടെങ്കിലും ഇല്ലാതാവുകയില്ല. പക്ഷെ അതിന് ഏറ്റക്കുറച്ചിൽ വരും. ഇതിന് ഏകദേശം അതുപോലെ ഏറ്റക്കുറച്ചിൽ വരും, പക്ഷെ ഇല്ലാതെ ആയിപ്പോവുകയില്ല. ഇനി നോക്കൂ, ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരങ്ങളുടെ ഓഹരി പറയുന്നു. പക്ഷേ സഹോദരങ്ങൾ എന്നാൽ ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമാണ്, ഇജ്മാ ആണ്. ഈ ആയത്തിലെ സഹോദരങ്ങൾ എന്നാൽ അവിടെ ഉദ്ദേശം ഇഖ്വതുൻ ലി ഉമ്മിൻ എന്ന് പറഞ്ഞാൽ ഉമ്മയൊത്ത സഹോദരങ്ങളാണ്. അല്ലാഹു പറയുന്നു, വഇൻ കാന റജുലുൻ യൂറസു കലാലതൻ ഔ ഇംറഅതുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ് ഫഇൻ കാനു അക്സറ മിൻ ദാലിക ഫഹും ശുറകാഉ ഫി സുലുസ്. വഇൻ കാന റജുൽ ഒരാൾ, യൂറസു അയാളുടെ അനന്തരം എടുക്കപ്പെടുന്നു, അഥവാ അയാൾ മരിച്ചു, അയാളുടെ അനന്തരം എങ്ങനെയാണ് ആളുകൾ എടുക്കുന്നത്? കലാലത്തൻ, കലാലത്തായിട്ടാണ് എടുക്കുന്നത്. കലാലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം മരിച്ച ആൾക്ക് ഉസൂലും ഫുറൂഉമില്ല, ഉസൂലും ഫുറൂഉമില്ല, വാലിദും വലതുമില്ല, ഉപ്പയുമില്ല, മക്കളുമില്ല. മരിച്ചു, അങ്ങനെ ഒരാൾ മരിച്ചു, സഹോദരങ്ങളാണ് സ്വത്ത് വീതിച്ചെടുക്കുന്നത്. പക്ഷെ ഇവിടെ ഉദ്ദേശം ഉമ്മയൊത്ത സഹോദരങ്ങൾ. അവിമ്രഅത്തുൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീ, സ്ത്രീ മരിച്ചു, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരിച്ചു, ഉപ്പയില്ല, മക്കളുമില്ല. വലഹു അഖുൻ, ഈ മരിച്ച ആൾക്ക് ഒരു സഹോദരനുണ്ട്. ഔ ഉഖ്തുൻ, അല്ലെങ്കിൽ ഒരു സഹോദരിയുണ്ട്. ഫലികുല്ലി വാഹിദിൻ മിൻഹു മസ്ദുസ്, ഫലികുല്ലി വാഹിദിൻ മിൻഹു മസ്ദുസ്, സഹോദരിയാകട്ടെ സഹോദരനാകട്ടെ ആരാണെങ്കിലും അവരുടെ ഓഹരി ആറിലൊന്ന്. ഫഇൻ കാനു അക്സറ മിൻ ദാലിക്, ഇനി അവർ കൂടുതലുണ്ട്, ഒന്നിൽ കൂടുതലുണ്ട് എങ്കിൽ, ഫഹും ശുറകാഉ ഫി സുലുസ്, അവർ മൂന്നിലൊന്നിൽ പങ്കാളികളാണ്. ഒന്നുകൂടി പറയാം, ഒരാൾ മരണപ്പെട്ടു, അയാളുടെ അയാൾക്ക് ഉപ്പയില്ല, മക്കളില്ല, അവകാശികളായി ഉമ്മയൊത്ത സഹോദരങ്ങളുണ്ട് എങ്കിൽ ഉമ്മയൊത്ത സഹോദരങ്ങളുടെ ഓഹരി, ഉമ്മയൊത്ത സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഉമ്മ ഒന്ന്, ഉപ്പ വേറെ, അവരുടെ ഓഹരി എത്രയാണ്? ആണായാലും പെണ്ണായാലും ഒരാളാണോ ആറിലൊന്ന്. ഒന്നിൽ കൂടുതൽ ആളുണ്ടോ, മൂന്നിലൊന്ന് അവർ വീതിച്ചെടുക്കുക. ഇവിടെ നോക്കണം, ഇവിടെ പുരുഷന്റെക്കാൾ കുറവല്ല സ്ത്രീക്ക്, സ്ത്രീയേക്കാൾ കൂടുതലല്ല പുരുഷന്. ആരുടെ കാര്യത്തിൽ? ഉമ്മയൊത്ത സഹോദരന്റെ കാര്യത്തിൽ. എന്താണ് കാരണം? കാരണം അവരുടെ ബന്ധം ഒരു സ്ത്രീ വഴിയാണ്. മരിച്ച ആളുമായി അവരുടെ ബന്ധം ആര് വഴിക്കാണ്? ഒരു സ്ത്രീ വഴിയാണ്, ഉമ്മ വഴിയാണ്. അതുകൊണ്ട് അവരുടെ ഉമ്മയൊത്ത സഹോദരങ്ങളിൽ, ഉമ്മയൊത്ത സഹോദരങ്ങൾക്ക് ആണിനും പെണ്ണിനും എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. അതേസമയം ഉമ്മയുപ്പൊത്ത സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഉപ്പയൊത്ത സഹോദരങ്ങൾ പെണ്ണിന്റെ ഇരട്ടി അടിക്കൂട്ടും, ആണിനൂട്ടും, പെങ്ങളുടെ ഇരട്ടി ആങ്ങൾക്കൂട്ടും. ഉമ്മയൊത്ത സഹോദരങ്ങളാണെങ്കിൽ അവർക്ക് ആണിന് പെണ്ണിന് ഒരുപോലെയാണ്. ഒരാളാണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ ഉള്ളത്, അവർക്ക് എത്രയാണ്? ആറിലൊന്ന്. ഒന്നിൽ കൂടുതലുണ്ടോ, അവർ മൂന്നിലൊന്ന് വീതിച്ചെടുക്കുക. ആകെ സ്വത്തിന് മൂന്നിലൊന്ന് അവർ വീതിച്ചു, അവരുടെ ഓഹരി മൂന്നിലൊന്നാണ്, അവരത് വീതിച്ചെടുത്തുകൊള്ളുക. അല്ലാഹു പറയുന്നു, മിൻ ബഅദി വസിയ്യതിൻ യുസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുബാർ. നേരത്തെ ആയത്തിൽ ഒരു ഭാഗം ഞാൻ വിട്ടുപോയി, അതായത് ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, മിൻ ബഅദി വസിയ്യതിൻ യുസീന ബിഹാ ഔ ദൈൻ. പിന്നെ പറഞ്ഞു, മിൻ ബഅദി വസിയ്യതിൻ തുസൂന ബിഹാ ഔ ദൈൻ. അവർ സ്ത്രീകൾ വസിയത്ത് ചെയ്തിട്ടുള്ളതിന് ശേഷം, അല്ലെങ്കിൽ കടത്തിന് ശേഷം, നിങ്ങൾ വസിയത്ത് ചെയ്തതിനു ശേഷം കടമുണ്ടെങ്കിൽ അതിനുശേഷം അതിനുശേഷമാണ് വീതം വെക്കേണ്ടത്. ഇവിടെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞല്ലോ, മിമ്പ അതിവസിയത്തിൻ യു സാബിഹ ഉദയിൻ, അയാൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം, കടമുണ്ടെങ്കിൽ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഓഹരി പറയുമ്പോഴും അള്ളാഹു ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന ഒരു ഭാഗമാണിത്, മിമ്പ അതിവസിയത്തിൻ, മിമ്പ അതിവസിയത്തിൻ എന്ന ഭാഗം. എന്നിട്ട് അവസാനം അള്ളാഹു പറയുന്നു, ഗൈറ മുദാർ, ദ്രോഹിക്കാൻ വേണ്ടിയാകാതെ. ഗൈറ മുദാർ, ദീനിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ പെട്ടതാണ്, ലാ ദററ വലാ ദിറാർ. ദീനിന് എന്തില്ല, ദ്രോഹിക്കാൻ വേണ്ടി ഒരു കാര്യവും പാടില്ല. അവ അനന്തരാവകാശികളെ ദ്രോഹിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തതായിരിക്കാൻ പാടില്ല. വസിയത്ത് പരമാവധി മൂന്നിലൊന്ന് മാത്രമേ പാടുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യുക എന്നുള്ളത് അനന്തരാവകാശികളുടെ ദ്രോഹമാണ്, അത് പാടില്ല. അള്ളാഹു പറയുന്നു, വസിയത്തം മിൻ അല്ലാഹ് വല്ലാഹു അലീമുൽ ഹലീം, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വസിയത്താണ്, അവന്റെ ഉപദേശമാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ ഹലീമാണ്, അങ്ങേയറ്റം സഹനമുള്ളവനാണ്. ഇതാണ് രണ്ടാമത്തെ ആയത്. ശരി, മൂന്നാമത്തെ ആയത്ത് സൂറത്തു നിസായിൽ അവസാനത്തെ ആയത്ത്, യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല, അവർ കലാലത്തിനെ കുറിച്ച് അവർ ചോദിക്കുന്നു, അള്ളാഹു കലാലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഫത്വ, മതവിധി പറഞ്ഞു തരാം. കലാലത്തെന്നാൽ പിതാവോ സന്താനമോ ഇല്ലാതെ മരണപ്പെട്ട ആൾ. ഇനിമുറുൻ ഹലക, ഒരാൾ മരിച്ചു, ഹലക എന്ന് പറഞ്ഞാൽ മരിച്ചു, ലൈസ ലഹു വലദ്, അയാൾക്ക് സന്താനമില്ല, വലഹു ഉഖ്തുൻ, അയാൾക്കൊരു സഹോദരിയുണ്ട്, ഫലഹ നിസ്ഫു മാ തറക, അവകാശിയായി ആരാണുള്ളത്, ഒരു പെങ്ങളാണുള്ളത്. ശ്രദ്ധിക്കുക, അവകാശിയായി ആരാണുള്ളത്, ഒരു പെങ്ങളാണുള്ളത്. ഇവിടെ പെങ്ങൾ എന്ന് പറഞ്ഞത് ഉപ്പയൊത്ത പെങ്ങൾ, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയൊത്ത പെങ്ങൾ. അവൾക്ക് എത്രയാണ് ഓഹരി, നിസ് പകുതി. നേരത്തെ പറഞ്ഞില്ലേ മകളുടെ ഓഹരി അല്ലെ, ഇവിടെ മകളുണ്ടെങ്കിൽ ഓഹരി പെങ്ങളുടേത് എപ്പോഴും ഇത്രയായിരിക്കണം എന്നില്ല. ശരി, വഹു വയരിഹുഹ ഇല്ലം യകുല്ലഹ വലദ്, ഇനി ഒരു പെണ്ണാണ് മരിച്ചത്, ഉപ്പയില്ല ഉമ്മയില്ല ഈ സ്ത്രീക്ക് മക്കളുമില്ല, ആകെ ഒരു ആങ്ങളെ ഉള്ളത്. ശ്രദ്ധിക്കുക, ഒരു സ്ത്രീ മരിച്ചു, ഉപ്പയില്ല ഉമ്മയില്ല മക്കളുമില്ല ഭർത്താവുമില്ല, ആകെ ഒരു ആങ്ങളെയാണുള്ളത്. ഒന്നെങ്കിൽ ഉമ്മ ഉപ്പയൊത്ത ആങ്ങള, അല്ലെങ്കിൽ ഉപ്പയൊത്ത ആങ്ങള, എന്താണ് എത്രയാണ് കിട്ടുക, വഹു വയരി സുഹ ഇല്ലം യകുല്ലഹ വലദ്, മുഴുവൻ ആങ്ങളക്കാണ്, സ്വത്തിന്റെ മുഴുവൻ ആങ്ങളക്കാണ്. ഇനി മരിച്ച ആൾക്ക് രണ്ട് പെങ്ങന്മാരാണുള്ളത്, ഫലഹു മസ്ലുസാനി മിമ്മാ തറക, അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ടാണ്. നേരത്തെ പെൺമക്കളെ കുറിച്ച് പറഞ്ഞില്ലേ, അതേപോലെ പെൺമക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ രണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു. പെൺമക്കളുടെ കാര്യത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞത്, രണ്ടിൽ കൂടുതൽ, ഇവിടെ രണ്ടാണെങ്കിൽ മൂന്നിൽ രണ്ട്. അപ്പൊ ഈ ആഴ്ച നമുക്ക് പെൺമക്കളെ ഓഹരി മനസ്സിലാക്കാം, കാരണം പെങ്ങന്മാർക്ക് മൂന്നിൽ രണ്ട് ഉണ്ടെങ്കിൽ പെൺമക്കൾക്ക് എന്തായാലും കിട്ടേണ്ടതാണ് മൂന്നിൽ രണ്ട്. സഹോദരക്ക് ഇത് ഇപ്പൊ കേൾക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഇത് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആവർത്തിച്ച് കേൾക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തു നിസാഇന്റെ തഫ്സീർ നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ചിരുന്നു. വൈകാൻ ഇഖ്വത റിജാല വ നിസാഇ, ഇനി ഒരാൾക്കുള്ളത് പുരുഷന്മാരും സ്ത്രീകളുമായ സഹോദരങ്ങളാണ്. അയാൾക്ക് വേറെ അവകാശികളില്ല, അവകാശികളായുള്ളത് പുരുഷന്മാരും സ്ത്രീകളുമായ സഹോദരങ്ങളാണെങ്കിൽ ഫലിദ്ദഖരി മിസ്ലു ഹല്ലുൽ ഉൻസൈൻ, രണ്ട് പെണ്ണിന്റെ ഓഹരി ഒരാണിൽ, മക്കളുടെ അതേപോലെ സഹോദരങ്ങൾക്ക്. പക്ഷേ ഏത് സഹോദരങ്ങൾ, ഉമ്മയുപ്പയൊത്ത സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഉപ്പ മാത്രമൊത്ത സഹോദരങ്ങൾ, രണ്ടു കൂട്ടരും വരുന്ന വഴികളുണ്ട്. ഒരു കൂട്ടരുണ്ടെങ്കിൽ വേറൊരു കൂട്ടർക്ക് ഇല്ലാതാകുന്ന അവസരമുണ്ട്, അതൊക്കെ വേറെ വിശദീകരിക്കേണ്ടതാണ്. യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു എല്ലാം ഏറ്റവും നന്നായി അറിയുന്നവരാകുന്നു. ഇതാണ് സഹോദരങ്ങളെ ഈ മൂന്ന് അനന്തര സ്വത്തിന്റെ ആയത്തുകൾ വളരെ ചുരുങ്ങിയ വിശദീകരണത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരായത്ത് വിശദീകരിച്ചിട്ട് തന്നെ ഒരുപാട് ഒരു ക്ലാസ്സും പോലെ ഒരുപാട് വേണ്ടിവരും. ഇനി ചില ഉദാഹരണങ്ങൾ പറയാം, എല്ലാ ഉദാഹരണങ്ങളും പറയാൻ അത് പ്രായോഗികമല്ല, നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ഇത് എൽമുൽ മിറാസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട മജ്ലിസാണ്, നമ്മൾ ഹദീസ് പഠിക്കാനുള്ള മജ്ലിസാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇതിപ്പോ മൂന്നാമത്തെ ദർസായി ഒരൊറ്റ ഹദീസിന്റെ വിശദീകരണത്തിൽ ചില ഉദാഹരണങ്ങൾ പറയാം. ഒരാൾ മരണപ്പെട്ടു, ഒരു സ്ത്രീ മരണപ്പെട്ടു, ഭർത്താവുണ്ട്, ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്. ഭർത്താവുണ്ട്, മകനുണ്ട്, മകളുണ്ട്. നമ്മൾ പഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽഹിഖുൽ ഫറായിദ ബി അഹ്ലിഹാ, ഫർദുകൾ ഓരോരുത്തർക്കും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അള്ള പറഞ്ഞ ഓഹരി പകുതി, മൂന്നിനൊന്ന്, മൂന്നിൽ രണ്ട്, ആറിനൊന്ന് എന്നൊക്കെ പറഞ്ഞ ഓഹരി ഏൽപ്പിച്ചു കൊടുക്കുക. ഫമാ ബഖത്തിൽ ഫറായിദ ഫലി ഔലാ റജുലിൻ ദക്കറ, ഇനി ബാക്കിയുള്ളത് ഏറ്റവും അടുത്ത പുരുഷന്. ഇവിടെ നമ്മൾ പറയുന്നു ഒരു സ്ത്രീ മരിച്ചു, ഭർത്താവുണ്ട്, ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ പ്രായോഗികമാക്കിയാൽ ഫർദ് അള്ള പറഞ്ഞത് ആദ്യം കൊടുക്കണം, അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇവിടെ ഫർദ് അള്ള പറഞ്ഞത് ആരാണ്? ഫർദ് ഇവിടെ പറഞ്ഞ ഒരേ ഒരാൾ ഭർത്താവാണ്. മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് എത്രയാണ് കിട്ടുക? നാലിലൊന്നാണ് കിട്ടുക, അല്ലെ? ആൺമക്കൾക്ക് നാലിലൊന്നെന്നോ രണ്ടിലൊന്നെന്നോ മൂന്നിലൊന്നെന്നോ അള്ള പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് താസീബാണ്, അതായത് ആടിന്റെ പകുതി പെണ്ണിന്, പെണ്ണിന്റെ ഇരട്ടി ആണിന്, അങ്ങനെ. അത് നിശ്ചിത ഓഹരിയല്ല, അത് താസീബ്, ബാക്കിയുള്ളത് വീതിക്കലാണ്. ഇവിടെ നാലിലൊന്ന് ആണ് ഭർത്താവിന് കൊടുക്കേണ്ടത്. പിന്നെ മകനും മകളുമാണ് ഉള്ളത്, മകളുടെ ഇരട്ടി മകന് കിട്ടണം. ശരി, നമ്മൾ ആകെ സ്വത്തിനെ നാലായി വീതിക്കുക. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 24 വീതിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് 24 എന്ന് കിട്ടുക എന്നുള്ളത്? അത് കണക്കാണ്, കാരണം ഈ വിഷയം മനസ്സിലാക്കാൻ കണക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമുള്ള വിജ്ഞാനങ്ങളിലൊന്നാണ് ഒരാൾ കണക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ആവശ്യമാണ് ഇവിടെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 24 കിട്ടുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് 4 കിട്ടുന്നത്. ആകെ സ്വത്തിനെ 4 ഭാഗിക്കുക. ഭർത്താവിന് എത്രയാണ്? 4 മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് 4 പെണ്ണിന്റെ. ഇനി ബാക്കി എത്രയുണ്ട്? 3 അല്ലേ? പെണ്ണിന്റെ ഇരട്ടി ആണിന്. അപ്പൊ മകൾക്ക് ഓരോ ഹരി, മകനോ 2 ബസ്, പ്രശ്നം കഴിഞ്ഞു. നബിസ്വല്ലാസം പറഞ്ഞത് ഇവിടെ നടപ്പിലായോ? നടപ്പിലായിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം, ഒരാൾ മരിച്ചു, അയാൾക്ക് വളരെ എളുപ്പത്തിലുള്ള ഉദാഹരണങ്ങൾ പറയാം. ഒരുപാട് അവകാശികളുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും ചില പഠിപ്പിക്കാനും അതുപോലെ പഠിക്കാനും. നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ആരെങ്കിലും ഒരാൾ മരിച്ചതായി സങ്കല്പിച്ചിട്ട് അയാളെ സ്വത്ത് ആർക്കൊക്കെ കിട്ടും എന്ന് നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. ഒരാൾ മരിച്ചു, ജീവനുള്ള അവകാശികളായി ജീവനോടെ ഉള്ളത് ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. ഭാര്യയുണ്ട്, മകനുണ്ട്. ഇവിടെ അള്ളാഹു ഫർദായി ഓഹരി പറഞ്ഞ ആൾ ഭാര്യയാണ്. അള്ളാഹു പറഞ്ഞു സ്ത്രീകൾക്ക് ഭർത്താവിന്റെ സ്വത്തിന്റെ 4 അയാൾക്ക് മക്കളാരുമില്ലെങ്കിൽ. ഇവിടെ മക്കളുണ്ടോ? ഉണ്ട്, ഒരു മോനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മക്കളുണ്ടെങ്കിൽ എത്രയിലേക്ക് പോവും? 8 പോവും. ശരി, നമ്മൾ ആകെ സ്വത്തിനെ 8 ഭാഗിക്കുക, 8 ഭാഗമാക്കി മാറ്റുക. 8 ആകെ സ്വത്തിനെ 8 വീതം വെക്കുക. അതിലൊന്ന് ആർക്കാണ്? ഭാര്യയ്ക്ക്. ബാക്കിയുള്ളത് എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാലി ഔല റജുലിൻ ദക്കർ, മരിച്ചയാളുടെ ഏറ്റവും അടുത്ത പുരുഷനായ അവകാശിക്ക്. ഇവിടെ ഏറ്റവും അടുത്ത പുരുഷനായ അവകാശി ആരാ? മകനാണ്. ബാക്കി 7 ആർക്ക് പോവും? മകന് പോവും. വീതം വെച്ചു. ശരി, അടുത്ത ഒരു ഉദാഹരണം. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മകനുണ്ട്. ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മകനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. ഒരാൾ മരണപ്പെട്ടു, അയാളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഓരോരുത്തർക്കും 6 ഓഹരി, ഉമ്മാക്കാറിലൊന്ന് ഉപ്പാക്കാറിലൊന്ന്. ഇയാൾക്ക് സന്താനമുണ്ടെങ്കിൽ, ഇവിടെ സന്താനം ഉണ്ടോ ഇല്ലേ? ഉണ്ട്, ഒരു മകനുണ്ട് നമ്മൾ പറഞ്ഞു. ഇനി സന്താനം ഇല്ലെങ്കിൽ, സന്താനം ആരും ഇല്ലെങ്കിൽ, അല്ല എന്താ പറഞ്ഞത്? ഉമ്മാക്ക് 3 അല്ലേ? സഹോദരങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഉമ്മാക്ക് 6. ഇവിടെ സഹോദരങ്ങളെ പറ്റിയൊന്നും ഉദാഹരണത്തിലില്ല. ഉദാഹരണം ഉമ്മ, ഉപ്പ, മകൻ, ഒരു മകൻ. അപ്പോ അള്ളാഹു ഫർദായി ഓഹരി പറഞ്ഞത് ഉമ്മാക്ക് ഉപ്പാക്കോട്. ഉമ്മാക്ക് 6, ഉപ്പാക്ക് 6. ശരി, നമ്മൾ സ്വത്തിനെ 6 വീതിക്കുക, 6 ഭാഗമായി തിരിക്കുക. അതിലൊന്ന് ഉപ്പാക്ക് കൊടുത്തു, 1 ഉമ്മാക്ക് കൊടുത്തു, ബാക്കി എത്ര ഉണ്ട്? 4. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഫമാ ബഖത്തിൽ ഫറായിം ഫലി ഔല റജുലിൻ ദക്കർ. ഇവിടെ ആകെ സ്വത്തിന്റെ നാലിലൊന്ന് ആർക്ക് കിട്ടി? ആകെ സ്വത്തിന്റെ ബാക്കി ഭാഗം, ശരി, ബാക്കി നാല് ഭാഗം ആർക്ക് കിട്ടി? മകന് കിട്ടി. ഒരു വാക്ക് തെറ്റിയാൽ ആകെ കണക്ക് ആശയക്കുഴപ്പത്തിലാവും അല്ലെ. ഇവിടെ ബാക്കി തസീബൻ ആണ് മകന് കിട്ടിയിട്ടുള്ളത്. തസീബൻ മകന് കിട്ടി, ഉമ്മാക്കും ഉപ്പാക്കും ഓരോ ഓഹരി കൊടുത്ത് ബാക്കി നാല് ഓഹരി മകന് കിട്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീതം പറഞ്ഞ ഹദീസ് പ്രകാരം. മറ്റൊരു മസല, ഒരാൾ മരണപ്പെട്ടു, രണ്ട് പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്, ഒരു സഹോദരനുണ്ട്. ഒരാൾ മരണപ്പെട്ടു, ആൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത്, ഭാര്യയുണ്ട്, ഒരു സഹോദരനുണ്ട്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എടുക്കുക, അൽഹഖുൽ ഫറായിദ ബി അഹ്ലിഹ, ഓരോരുത്തർക്കും ഫറദ് വീതിച്ചു കൊടുക്കുക. ഇവിടെ ഫറദ് അല്ലാഹു എടുത്തു പറഞ്ഞത് ആരൊക്കെയാണ്? രണ്ട് പെൺമക്കളുടെ കാര്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്ത്? പെൺമക്കൾ ഫൗഖസ്നതൈനി, രണ്ടിൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഫൈകുന്ന നിസാഅൻ ഫൗഖസ്നതൈനി ഫലഹുന്ന തുലുസമാ തറക്, വിട്ടേച്ചു പോയതിന്റെ മൂന്നിൽ രണ്ട് പെൺമക്കൾക്കാണുള്ളത്. അതായത് രണ്ടോ അതിൽ കൂടുതലോ ഉള്ള പെൺമക്കൾക്ക്, രണ്ടിൽ കൂടുതലെന്ന് ആണ് ആയത്തിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ രണ്ട് പെൺമക്കൾക്കും അതാണ് ഓഹരി എന്ന് വന്നിട്ടുണ്ട്. സഹോദരിമാരെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ നിന്നും അത് കിട്ടും. ശരി, അപ്പോൾ രണ്ട് പെൺമക്കളാണുള്ളത്, അവർക്ക് എത്രയാണ് കിട്ടുക? സ്വത്തിന്റെ മൂന്നിൽ രണ്ട് കിട്ടണം. പിന്നെ ഭാര്യയുണ്ട്, ഭാര്യക്ക് എത്രയാണ് ഓഹരി കിട്ടിയുടെ? ചിന്തിച്ചു നോക്കി, എട്ടിലൊന്നാണ് കിട്ടുക അല്ലെ. മക്കളില്ലെങ്കിൽ നാലിലൊന്ന്, മക്കളുണ്ടെങ്കിൽ എട്ടിലൊന്ന്, പിന്നെ ഒരു സഹോദരരുമുണ്ട്. ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ വീതിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ 24 ഭാഗമാക്കി വീതിക്കുക അല്ലെ. അത് കണക്കാണ്, അത് കണക്കാണ്. കണക്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. 24 ഭാഗമാക്കി വീതിക്കുക, അതിലെ മൂന്നിൽ രണ്ട്, അതിലെ മൂന്നിൽ രണ്ട് അല്ലേ, എത്ര കൊടുക്കേണ്ടി വരും? 24 ഭാഗമാക്കി ചേർത്താൽ 16 കൊടുക്കേണ്ടി വരും, 16 കൊടുക്കേണ്ടി വരും അല്ലേ. നിങ്ങൾ 24 മൂന്ന് ഭാഗമാക്കി തിരിച്ചു നോക്കി, 8 8 8 അല്ലേ, 8 16 24, മൂന്നിൽ രണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എത്ര പോയി? 16 ഭാഗം പോയി. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 8. അപ്പോ ഭാര്യക്ക് 8-ൽ 1 എന്നാണ് പറഞ്ഞത്. ഭാര്യക്ക് എത്രയാണ് പറഞ്ഞത്? 8-ൽ 1. അപ്പൊ ഭാര്യക്ക് എത്രയാണ് കൂടെ കിട്ടുക? 3 കിട്ടുക അല്ലെ. 24 8-ൽ 1 എത്ര? 3. 24 എത്ര? 8 കൂട്ടര 3 3. ശരി, ബാക്കി ഇനിയുള്ളത് 5 അല്ലെ, 16 3 19 24 19 പോയാൽ 5 ആർക്ക് കിട്ടും? സഹോദരന് ലഭിക്കും. ആകെ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് രണ്ട് പെൺമക്കൾക്ക് വേദിച്ചു, 8-ൽ 1 ഭാര്യക്കും വേദിച്ചു, ബാക്കിയുള്ളത് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്, ഔല റജുലിൻ ദക്കർ, ഏറ്റവും അടുത്ത പുരുഷൻ. അതുകൊണ്ട് ബാക്കി സഹോദരനുള്ളതാണ്. മൂന്നിൽ രണ്ട് പെൺമക്കൾക്ക്, 8-ൽ 1 ഭാര്യക്ക് ബാക്കിയുള്ളത് സഹോദരൻ. അത് വീതിക്കേണ്ടതിന്റെ രൂപമാണ് നമ്മൾ പറഞ്ഞത്. ആകെ സ്വത്ത് 24 തിരിച്ചാൽ അതിൽ 3/2 16 ഭാഗം രണ്ട് പെൺമക്കൾക്കും കൂടി ലഭിക്കും. 8/1 3 ഭാഗം, 24/3 ഭാര്യക്ക് ലഭിക്കും. ബാക്കി വരുന്നത് 5 അത് സഹോദരന് ലഭിക്കും. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരെ ഹദീസ് തന്നെ വന്നത് കാണാം. ഇമാം അബൂ ദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇങ്ങനെയാണ്: ജാഅത്തി ഇംറാഅത്തു സഅദ് ഇബ്നു റബീഅ ബിബ്നതൈഹ മിൻ സഅദിൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നു. സഅദ് ഇബ്നു റബീഅന്റെ ഭാര്യ എന്നിട്ട് പറഞ്ഞു: യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, ഹാതാൻ ഇബ്നതാനി സഅദ് ഇബ്നു റബീഅ. സഅദ് ഇബ്നു റബീഅന്റെ രണ്ട് പെൺമക്കളാണ് ഇത്. ഭാര്യ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക്. കുത്തിര അബൂഹുമ മഅക യൗമ ഉഹദിൻ ഷഹീദ, ഇവരുടെ ഉപ്പ നബിയെ താങ്കളുടെ കൂടെ ഉഹദിൽ ഷഹീദായി കൊല്ലപ്പെട്ടു. വഇന്ന അമ്മഹുമ അഖദ മാലഹുമ ഫലം യദഅ ലഹുമ മാല. സഅദ് ഇബ്നു റബീഅന്റെ സഹോദരൻ, അതായത് ഈ പെൺകുട്ടികളുടെ അം, ഉപ്പാന്റെ സഹോദരൻ, സ്വത്ത് മുഴുവൻ എടുത്തു വരിക്കൊന്നും കൊടുത്തില്ല. സഅദ് ഇബ്നു റബീഅന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പരാതി പറയുകയാണ്: വല തുൻകഹാനി ഇല്ല വലഹുമ മാൽ. പെൺകുട്ടികൾക്ക് സ്വത്തില്ലാതെ ഇവരുടെ വിവാഹം കഴിയുകയില്ല. കാരണം തുൻകഹുൽ മറാത്തു അർബ ലിമാലിഹ വലിജമാലിഹ വലിദാതിഹ വലിദീനിഹ. തുൻകഹുൽ മറാത്തു അർബ ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ വലിദീനിഹ ഫദ്ഫർ ബിദാതി ദീൻ തരിബത്തി യദാക. നാല് കാര്യങ്ങൾക്ക് വിവാഹം ചെയ്യപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതിൽ ദീനുള്ളവളെ നീ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും നോക്കാൻ പാടില്ല എന്നല്ല, അതൊക്കെ നോക്കാം. പക്ഷേ ദീനില്ലാത്തവൾക്ക് നീ ബാക്കിയുള്ളതിന്റെ പേരിൽ മുൻഗണന കൊടുക്കാൻ പാടില്ല. ദീൻ എല്ലാത്തിനും പകരം നിൽക്കും, പക്ഷെ ദീനിന് ഒന്നും പകരം നിൽക്കുകയില്ല. വേറെ ഒന്നും നോക്കാൻ പാടില്ല എന്നല്ല ഹദീസ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇങ്ങനെ വന്ന് റസൂലുള്ളാഹിനോട് പറയും. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യഖ്ദില്ലാഹു ഫീക, അല്ലാഹു നിന്റെ കാര്യത്തിൽ വിധി പറയുന്നത്. അങ്ങനെ മിറാസിന്റെ ആയത്ത് അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെൺകുട്ടികളുടെ അമ്മിന്റെ അടുത്തേക്ക്, അഥവാ ഉപ്പാന്റെ സഹോദരന്റെ അടുത്തേക്ക്, സഅദ് ഇബ്നു റബീഅന്റെ സഹോദരന്റെ അടുത്തേക്ക്, സ്വത്ത് മുഴുവൻ എടുത്ത ആളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു: സഅദിന്റെ രണ്ട് പെൺമക്കൾക്ക് 3/2 കൊടുക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം ഈ ഹദീസ് കിട്ടിയില്ലേ? 2 കൂടുതലെന്ന് അള്ളാഹു പറഞ്ഞു. 2 3/2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു: വഅഅതി ഉമ്മഹുമ സുമുൻ, അവരുടെ രണ്ടുപേരുടെ ഉമ്മാക്ക് 1/8 കൊടുക്കുക. 1/8 കാരണം ഭർത്താവ് മരിച്ചു, മക്കളുണ്ട്, ഭാര്യക്ക് 1/8. വമാ ബഖിയ ഫഹുവ ലക്, ബാക്കിയുള്ളത് നീ എടുത്തോ. കാരണം മരിച്ചാലുടെ അടുത്ത പിന്നടുത്ത പുരുഷനാരാ? സഹോദരനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇങ്ങനെ വീതം വെച്ചതായി ഇമാം അബൂ ദാവൂദും തിർമിദിയും ഇബ്നു മാജയും എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇനി സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും അടുത്ത പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ചില സന്ദർഭങ്ങളിൽ ആ പുരുഷനേക്കാൾ അടുത്ത ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്ത്രീക്കാണ് കിട്ടുക, അടുപ്പം കൂടിയ സ്ത്രീ, ഉദാഹരണത്തിന് സഹോദരി. അത് മനസ്സിലാക്കി തരുന്ന ഒരു ഉദാഹരണം പറയാം. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഈ വിഷയവും. ഇൻഷാല്ലാ അടുത്ത ആഴ്ച അടുത്ത ഹദീസ് പറയാം. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഒരു മകളുണ്ട്, പിന്നെ ഒരു മകന്റെ മകളുമുണ്ട്. മകനില്ല, മകനില്ല, മകൻ നേരത്തെ മരിച്ചിട്ടുണ്ട്. മകന്റെ മകളുണ്ട്, ഒരു മകളുമുണ്ട്, അയാളുടെ നേരെ മകളുമുണ്ട്, മകന്റെ മകളും ജീവിച്ചിരിപ്പുണ്ട്, സഹോദരിയുമുണ്ട്, മരിച്ചാളുടെ സഹോദരിയും. എങ്ങനെയാണ് സ്വത്ത് വീതം വെക്കേണ്ടത്? മകൾക്ക് സംശയമില്ല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഒരാളാണെങ്കിൽ പകുതി സ്വത്തിന്റെ പകുതി ആർക്ക് കൊടുക്കണം? മകൾക്ക് കൊടുക്കണം. സ്വത്തിന്റെ 1/6 മകന്റെ മകൾക്ക് കൊടുക്കണം, മകന്റെ മകൾക്ക് കൊടുക്കണം. ഹദീസ് അതിൽ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിലെ വേറൊരു ഹിക്മത്ത് എന്താണ്? 1/6, 2/1, 1/6 1/2 കൂട്ടിയാത്ര കിട്ടും, 3/2 കിട്ടും. 1/6 പകുതി കൂട്ടിയാൽ എത്രയാണ്? 3/2 കൂട്ടി നോക്കിയും. 1/6 പകുതി കൂട്ടിയാൽ 3/2. അപ്പോ ഇത് രണ്ട് പെൺമക്കളുണ്ടെങ്കിൽ അവരുടെ ഓഹരി എത്രയാണ് ശരിക്കും? 3/2. അത് ഇതോടെ പൂർത്തീകരിക്കപ്പെടും. അത് ഇതോടെ പൂർത്തീകരിക്കപ്പെടും. ആറിലൊന്നും പകുതിയും കൂട്ടിയാൽ എത്രയായി? സ്വത്തിന്റെ മൂന്നിൽ രണ്ടായി. കൂട്ടി നോക്കിയില്ല സംശയം എന്ന് പറഞ്ഞാൽ. അപ്പോ പിന്നെ ബാക്കിയുള്ളത് സഹോദരിക്കാണ്. അതായത് ഈ സ്വത്തിനെ ആറായി തിരിക്കുക, ഈ സ്വത്തിനെ ആറായി വിഹിതം വെച്ചാൽ, ആറായി വിഹിതങ്ങളാക്കി, ആറ് വിഹിതങ്ങളാക്കിയാൽ പകുതി മകൾക്ക്. അപ്പൊ ആറിന്റെ പകുതി എത്ര? മൂന്ന് മകൾക്ക്. ആറിലൊന്ന് മകന്റെ മകൾക്ക്, അപ്പൊ ഒന്ന് മകന്റെ മകൾക്ക് പോയി. ബാറിൽ എത്ര എണ്ണം കഴിഞ്ഞു? നാല് കഴിഞ്ഞു. ഇനി എത്രയുള്ള ബാക്കി? രണ്ട്. അത് ആർക്കാണ്? സഹോദരിക്കാണ് ലഭിക്കുക, സഹോദരിക്കാണ് ലഭിക്കുക. ഇപ്പോ വേറെ ഉദാഹരണം പറഞ്ഞാൽ, ഈ സഹോദരിയുടെ കൂടെ, ഈ സഹോദരിയുടെ കൂടെ ഉപ്പയത്തെ ഒരു സഹോദരനുണ്ടെന്ന് കൂട്ടിക്കോളും. ഈ മച്ചാൾക്ക് ഒരു സഹോദരനുണ്ട്, പക്ഷെ ഉപ്പത്തെ സഹോദരനാണ്. ഈ പെങ്ങളായിട്ട് ഉമ്മ ഉപ്പത്തെ സഹോദരിയാണ്. ഇതേ മസല ഇങ്ങനെ തന്നെ, ഉപ്പയത്തെ സഹോദരൻ ഒന്നും കിട്ടുകയില്ല, ബാക്കി പകുതി ആരുണ്ടോ? സഹോദരി കൊണ്ടുപോകും. അപ്പോ അടുത്ത പുരുഷനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ബാക്കി. പക്ഷേ ആ പുരുഷനേക്കാൾ കൂടെ അടുത്ത ആളാണ് ആര്? സഹോദരി. മനസ്സിലായില്ലേ? അപ്പൊ നോക്ക്, ആ സഹോദരനേക്കാൾ സഹോദരൻ അള്ളാഹു കൊടുത്തത്, സഹോദരനൊന്നുമില്ല, ഉപ്പ ഒത്ത സഹോദരനാണ്. ഈ സ്ത്രീയുടെ ഈ പെങ്ങളുടെ അതേ ദർജയിലല്ല സഹോദരനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. അബു മൂസ റളിയല്ലാഹു അൻഹു അൽഅശ്ആരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഒരാൾ മരിച്ചു, മകളുണ്ട്, മകന്റെ മകളുണ്ട്, സഹോദരിയുണ്ട്, ഇതേ മസല. അപ്പൊ അബു മൂസ അൽഅശ്ആരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മകൾക്ക് പകുതി, സഹോദരിക്ക് പകുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹിൻ മസ്ഊദിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഈ ചോദിച്ചാൽ ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഖദ് ദലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ. ഞാൻ അങ്ങനെ ബുദ്ധിച്ചാൽ ഞാൻ ദലാലത്തിലായി പോകും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരെ ഇതിനായി ഞാൻ കേട്ടിട്ടുണ്ട്. അബു മൂസ പറഞ്ഞതുപോലെയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഖ്ദി ബിമാ ഖദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചതുപോലെ ഞാൻ വിധിക്കാം. ലിൽ ഇബ്നത്തി നിസ്ഫ്, മകൾക്ക് പകുതി. വലിബ്നത്തി ഇബ്നി സുദുസ്, വലിബ്നത്തി ഇബ്നിൻ അസ്സുദുസ്, മകന്റെ മകൾക്ക് ആറിലൊന്ന്. തക്മീലത്ത് സുലുസൈൻ, അതെന്തിനാണ്? മൂന്നിൽ രണ്ട് പൂർത്തിയാക്കാൻ. ഇബ്നു മസ്ഊദ് പറയുകയാണ്, അതെന്തിനാണ്? മൂന്നിൽ രണ്ട് പൂർത്തിയാക്കാൻ. വമാ ബഖിയ ഫലിൽ ഉഖ്ത്, ബാക്കി സഹോദരിക്കാൻ. അപ്പൊ ഈ ചോദിച്ചവര് തിരിച്ച് അബു മൂസ റളിയല്ലാഹുവിന്റെ അടുത്ത് തന്നെ വന്നു. അബു മൂസ പറഞ്ഞു, ലാ തസ്അലൂനി മാ ദാമ ഹാദൽ ഹബ്ലു ഫീകും, ഈ മഹാപണ്ഡിതൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കാലത്തോളം ഞാൻ എന്നോട് ചോദിക്കാൻ വരരുത്. ആര് പറഞ്ഞു? അബു മൂസ അൽഅശ്ആരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഇബ്നു മസ്ഊദിനാണ് ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൂടുതൽ വിജ്ഞാനമുള്ളത്. അതാണ് ഇതിൽ ശരി. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒരാൾ മരിച്ചു, മകളുണ്ട്, മകനുണ്ട്, ഒരു സഹോദരിയുണ്ട്, ഒരു മകന്റെ മകളുണ്ട്. മകനുണ്ട്, മകളുണ്ട്, സഹോദരിയുണ്ട്, ഉപ്പത്തെ സഹോദരന സഹോദരിയാ, അല്ലെങ്കിൽ കൂടാതെ മകന്റെ മകളുമുണ്ട്. എങ്ങനെയാണ് വിധിക്കേണ്ടത്? ആകെ സ്വത്ത് മൂന്നാക്കി തിരിക്കുക. അത് അതിൽ മകന്റെ പകുതി മകൾക്ക്, മകന് രണ്ട്, മകൾക്ക് ഒന്ന്. സഹോദരിക്കൊന്നുമില്ല, മകന്റെ മകൾക്കും ഒന്ന് ലഭിക്കും. ഇവരുള്ളത് കൊണ്ട്, മകനുള്ളത് കൊണ്ട് അവർക്ക് ലഭിക്കുകയില്ല. മറ്റൊരു മസല, ഒരു മകളുണ്ട്, മകന്റെ മകളുണ്ട്, ഒരു സഹോദരിയുണ്ട്, ഉപ്പയുണ്ട്, ഉപ്പയുണ്ട്. ഇവിടെ നോക്കൂ, ഉപ്പാന്റെ ഓഹരി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആറിലൊന്ന്. അപ്പൊ സ്വത്തിന് ആറാക്കി തിരിക്കുക. ഒന്ന് ഉപ്പാക്ക് കൊടുത്തു, മകൾക്ക് പകുതിയാണ്, മൂന്ന് ആർക്ക് കൊടുത്തു? മകൾക്ക് കൊടുത്തു. മകന്റെ മകൾക്ക് ആറിലൊന്നാണ്, ഉപ്പാക്ക് കിട്ടിയ അതേ ഓഹരി. ഒന്ന് മകന്റെ മകൾക്ക് കൊടുത്തു. അപ്പോ ഉപ്പയുടെ ഒന്ന് പോയി, മകൾക്ക് കൊടുത്ത മൂന്ന് പോയി, നാല്, മകന്റെ മകൾക്ക് കൊടുത്ത ഒന്നും പോയി, അഞ്ച്. ഒന്ന് ബാക്കിയുണ്ട്, അതായിരിക്കാം. വീണ്ടും ഫലഔലാറജുലൻ ദക്കർ, ഇവിടെ ഏറ്റവും അടുത്ത പുരുഷൻ ആരാണ്? ഉപ്പയാണ്. ബാക്കി ഉപ്പാക്കന്റെ പോകും. മനസ്സിലായില്ലേ? ഉപ്പാക്കൂടെ ഫർദായും കിട്ടി, തഅസീബായും കിട്ടി. നിശ്ചിത ഓഹരി പറഞ്ഞതും പ്രകാരവും കിട്ടി, ബാക്കിയുള്ളതും ലഭിച്ചിരിക്കുന്നു. ഇത് സഹോദരങ്ങളെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത് ഇതുപോലെ ഇങ്ങനെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അവൻ نلغين شيء مراغته اللهم توفنا مسلمين والحقنا بالصالحين ربنا تقبل منا انك انت السميع العليم صلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته